ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ്, പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
സുഖ സലിലം മായയിൽ
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശങ്ങൾ കേൾക്കാൻ എന്നെയും നിങ്ങളെയും യേശു കർത്താവ് ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്വാഗതമരുളുന്നു. എന്നും കേൾക്കുവാനും ഒരുമിച്ച് ചേരുവാനും നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചിന്തിച്ചത് കർത്താവ് നമ്മുടെ ദൈവമാണെന്നും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പ്രകൃതിയിലും സർവോപരി ദൈവ വചനത്തിലും പരമപ്രധാനമായി ദൈവം സ്നേഹവാനാണെന്ന്, ദൈവം എല്ലാവരെയും ഭേദമന്യേ സ്നേഹിക്കുകയും കരുതുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഒരുപക്ഷെ ചിന്തിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചേക്കാം. ഇന്ന് എന്നോടൊപ്പം ചേരുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ തിരുവചന ചിന്തയുമായി കടന്നു വരട്ടെ. ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തീരുവാൻ, പ്രയോജനകരമായി തീരുവാൻ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ എല്ലാവിധമായ ചിന്തകളിലും ഇന്നത്തെ ഞങ്ങളുടെ ധ്യാന സമയങ്ങളിലും തിരു സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ അങ്ങ് അങ്ങയുടേതായിട്ടുള്ള സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള വഴികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ദൈവം ഇല്ലെന്ന് പറയാൻ ഒരാൾക്ക് എളുപ്പമാണ്, പക്ഷേ അത് തെളിയിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. ദ വോയിസ് ഓഫ് പ്രൊഫസിയുടെ സ്ഥാപകനായ സീനിയർ എച്ച് എം എസ് റിച്ചാർഡ് ഇപ്രകാരം പറഞ്ഞു, ദൈവം ഇല്ലെന്ന് ഒരാൾക്ക് പറയാൻ എളുപ്പമാണ്, അത് തെളിയിക്കാൻ ആരാലും അസാധ്യമാണ്. മറുവശത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് ധാരാളം തെളിവുകളുണ്ട്. കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ അസ്തിത്വം ആത്യന്തികമായി വിശ്വാസത്തിൻ്റെ വിഷയമാണെന്നിരുന്നാലും ദൈവം യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുവാൻ നിരവധി തെളിവുകളോ കാരണങ്ങളോ ഉണ്ട്. ദൈവത്തെക്കുറിച്ച് നമ്മോട് പറയുന്ന രണ്ട് മഹത്തായ ഉറവിടങ്ങളിൽ നിന്നുള്ള ചില തെളിവുകളൊന്ന്, അതിലൊന്ന് പ്രകൃതിയും അതിലെ വസ്തുക്കളുമാണ്. രണ്ടാമതായി ദൈവം പറഞ്ഞ വാക്കുകളുടെ ക്രോഡീകരണമായ ബൈബിളുമാണ്. മൂന്നാമതായി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റം സംഭവിച്ച മനുഷ്യ ജീവിത അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ ലഭിക്കുവാൻ ഇടയാകും. ഒന്നാമതായി പ്രകൃതിയിൽ നിന്നുള്ള തെളിവുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ മനുഷ്യർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പ്രകൃതിയിൽ അവർ ചുറ്റും കണ്ട അത്ഭുതകരമായ കാര്യങ്ങളാണ്. സങ്കീർത്തനക്കാരൻ എഴുതിയ ഒരു വാക്യമുണ്ട്, ഒരു കാവ്യമുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കു പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. സങ്കീർത്തനം 19 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ. നക്ഷത്ര നിബിഡമായ രാത്രിയിൽ ആകാശത്തേക്കൊന്ന് നിങ്ങൾക്ക് നോക്കാമോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയും? ഒരുപക്ഷെ അതിൻ്റെ ഉത്തരം പൂർണ്ണചന്ദ്ര ദിവസങ്ങളിൽ എന്ന പോലെ തെളിഞ്ഞ ആകാശമോ, അല്ലെങ്കിൽ നിങ്ങളൊരു നഗരത്തിലാണോ അതോ പർവ്വത നിരയിലാണോ എന്നുള്ള മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് എത്ര നക്ഷത്രങ്ങളെ കാണുവാൻ സാധിക്കും എന്നുള്ള കാര്യം. ഒരു മരവും ഒരു മറവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നക്ഷത്രങ്ങളെ കാണാം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്ര തിളക്കമുള്ള 5,000 to 6,000 വരെയുള്ള നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു. എന്നിരുന്നാലും അവയിൽ പകുതിയോളം മാത്രമേ നിങ്ങൾക്ക് ഒരേ സമയത്ത് കാണാൻ കഴിയൂ. കാരണം ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ കണ്ണുകളുടെ പരിധി അത്രമാത്രമേ ഉള്ളൂ. രാത്രിയിലെ ഈ ആകാശം ആകർഷണീയമാണ്. എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങൾ കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും അഥവാ ആകാശഗംഗകളുമുണ്ട്. എല്ലാം മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ നക്ഷത്രങ്ങളും. തികച്ചും സന്തുലിതവും ബഹിരാകാശത്ത് സമയവും നക്ഷത്രങ്ങളും സാഹചര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര സാധ്യമാക്കുന്നത്. ആരാണ് ഈ അത്ഭുതകരമായ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഒരുപക്ഷെ നക്ഷത്ര നൃത്തം എന്ന രീതിയിൽ ഈ യാത്രയെ സംഘടിപ്പിക്കുന്നത്? ഒരു രൂപകൽപ്പനയോ ദിശാസൂചനയോ ഇല്ലാതെയാണോ ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് കരുതുന്നത് ന്യായമാണോ? യെശയ്യാവ് പറഞ്ഞതിൽ അതിശയിക്കാനില്ല. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യ മാഹാത്മ്യം നിമിത്തം, അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. യെശയ്യാവിന്റെ പ്രവചനം 40:26. ഭൗതിക ശാസ്ത്രജ്ഞർ ആറ്റോമികമായ ലോകത്തിൽ പല രഹസ്യങ്ങളും അൺലോക്ക് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എങ്ങനെ കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് അവർക്ക് കൃത്യമായി ഇപ്പോഴും നിർവചിക്കുവാൻ സാധിക്കാത്ത ഇടങ്ങളുണ്ട്. ബഹിരാകാശത്തിന്റെ വിശാലതയുടെ കാര്യത്തിൽ മാത്രമല്ല, സൂക്ഷ്മ ലോകത്തിന്റെ കാര്യത്തിലും ഇത് ഏറെക്കുറെ സത്യമായ കാര്യമാണ്. ഒരു ചെറിയ സൗരയൂഥം പോലെ പരസ്പരം കറങ്ങുന്ന കോടിക്കണക്കിന് തന്മാത്രകളും ആറ്റങ്ങളും ഇലക്ട്രോണുകളും ചെറുതാണ് ഒരു മണൽത്തരി എന്ന് കരുതുക. ഈ മണൽത്തരി വെച്ച് അവർക്ക് തീർച്ചയായും ഈ ഒരു ലോക മാതൃകയുടെ അതേ പതിപ്പിലുള്ള ഒരു ചെറിയ ലോകം ആർക്കും സൃഷ്ടിക്കുവാൻ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും സാധിക്കുകയില്ല. പക്ഷേ ആരോ ചെയ്തു എന്നല്ലേ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകത്തിന്റെ സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതായിരിക്കേണ്ടതിന് തന്നെ, അതായത് ലോകത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സൃഷ്ടിയുടെ കരവിരുത്, അവന്റെ പ്രവൃത്തി നമ്മുടെ ബുദ്ധികൾക്ക് അതീതമായി നിൽക്കുകയാണെങ്കിലും സമയാസമയങ്ങളിൽ നമുക്കത് മനസ്സിലായി വരികയാണ്, ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് എന്ന്. പിന്നീട് ഒരിക്കൽ നമുക്ക് ഈ സൃഷ്ടിയുടെ സൃഷ്ടിപ്പിന്റെ അവകാശം മറ്റാർക്കെങ്കിലുമോ മറ്റേതെങ്കിലും സംഭവത്തിനോ ചാർത്തിക്കൊടുക്കുവാൻ കഴിയാതെ വരേണ്ടതിന് തന്നെ. പ്രകൃതിയുടെ ലോകത്തിൽ, പ്രകൃതിയിൽ നിന്ന് ദൈവത്തിന് മറ്റൊരു തെളിവ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്താണത്? നമ്മുടെ സ്വന്തം ശരീരം. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നതുവരെ നമ്മുടെ ശരീരത്തിലെ എല്ലാ സമ്പ്രദായങ്ങളും സിസ്റ്റങ്ങളും അവയവങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ അവിശ്വസനീയമായ രീതിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആ സമയങ്ങളിൽ ചിന്തിക്കാറുമില്ല. ഞരമ്പുകളും പേശികളും എല്ലുകളും ടിഷ്യൂകളും നമ്മുടെ ഹൃദയവും തലച്ചോറും ശ്വാസകോശങ്ങളും കണ്ണുകളും ചെവികളും ഇവയെല്ലാം നൂറുകണക്കിന് മറ്റുള്ളവയുമായി, മറ്റുള്ള അവയവങ്ങളുമായി, നാഡികളുമായി, ഞരമ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു യാതൊരു തടസ്സവുമില്ലാതെ. ആരോഗ്യമുള്ള ഒരു മനുഷ്യനുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഏകോപനത്തോടെ പ്രവർത്തനക്ഷമമായിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ തൻ്റെ ശരീരം ഒരുമിച്ച് കാണിക്കുന്നതായിട്ടുള്ള സങ്കീർണമായ ഈ രീതികളെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തോട് ഇങ്ങനെ നന്ദിയോടുകൂടെ ഓർമ്മിപ്പിച്ചു പറഞ്ഞു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ എന്നെ മെനഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സൃഷ്ടികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സങ്കീർത്തനങ്ങൾ 139:13-14. നമ്മുടെ ആന്തരിക അവയവങ്ങളും ചിന്തകളിലൂടെയും സ്രോതസ്സും ഒക്കെ, അല്ലെങ്കിൽ ഈ ആന്തരിക അവയവങ്ങളുടെയും ചിന്തകളുടെയും സ്രോതസ്സും എല്ലാം നിർമ്മിച്ചത് ദൈവമാണെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയുടെ അത്ഭുതകരമായ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവുകൾ നമുക്ക് തരാനാകും, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താനാവും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാത്തിനും പിറകിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുവാൻ സാധിക്കും. ഒന്ന് ബുദ്ധിയും, രണ്ട് ശക്തിയും, മൂന്നാമതായി ഉദ്ദേശവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു അപകടമോ ഏതെങ്കിലും ഒരു വിസ്ഫോടനമോ ഉപയോഗ്യമായ രീതിയിൽ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥിതിക്ക് രൂപം കൊടുത്തു എന്ന് ചിന്തിക്കുന്നത് തികച്ചും യുക്തി രാഹിത്യമായ കാര്യമാണ്. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സങ്കീർണവും അതിശയകരവുമായ പ്രപഞ്ചം രൂപകൽപ്പന ചെയ്യുകയും സൃഷ്ടിക്കുകയും ചെയ്ത അനന്തമായ ജ്ഞാനിയും ശക്തനുമായ ഒരു ദൈവമില്ലാതെ ഉടലെടുക്കുമെന്ന് ചിന്തിക്കുന്നത് നമുക്ക് വിശ്വാസികൾക്ക് അനുയോജ്യമായ കാര്യവുമാണ്. ബൈബിളിൽ നിന്നുള്ള തെളിവുകളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, ദൈവം ഉണ്ടെന്നുള്ള ഔപചാരികമായ വാദങ്ങൾ ബൈബിൾ അവതരിപ്പിക്കുന്നില്ല. എന്നാൽ ദൈവം ഉണ്ട് എന്ന് അത് ലളിതമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തിരുവെഴുത്തുകളുടെ ആദ്യ വാക്കുകൾ തന്നെ മഹത്തായ ഒരു പ്രസ്താവന നടത്തുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നില്ല, പക്ഷേ ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദൈവം ഉണ്ട് എന്നുള്ള കാര്യത്തെ സമർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് തൻ്റെ സൃഷ്ടിയിലൂടെ നമ്മൾ ദൈവത്തെ തിരിച്ചറിയണമെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് വെളിപ്പെട്ടു വരികയും ചെയ്യുന്നു. ബൈബിളിൻ്റെ ഈ പ്രാരംഭ അധ്യായം ഈ സ്വയം അസ്തിത്വമുള്ള സർവശക്തനായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ബൈബിളിൽ ആദ്യത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഉറപ്പായിട്ടും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സൃഷ്ടികൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ബൈബിളിൽ പ്രകൃതിയിലൂടെ മാത്രം നമുക്ക് നേടാനാകുന്നതിനേക്കാൾ നന്നായി അവനെ മനസ്സിലാക്കുവാൻ നമ്മെ അനുവദിക്കുന്ന വിധത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. എങ്ങനെ? ഒരുപക്ഷെ പ്രകൃതിയിലെ ദൈവത്തിൻ്റെ തെളിവുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. വാസ്തവത്തിൽ അത് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. യുഗങ്ങളിലുടനീളം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ മനുഷ്യർ പ്രകൃതിയിൽ ദൈവത്തെ കണ്ടിട്ടുണ്ട്. പ്രകൃതിയിൽ ദൈവികത്വം അവർ ആരോപിക്കുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും അവ മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. പ്രകൃതി ദൈവമാണെന്നും ദൈവം പ്രകൃതിയുമാണ് എന്നൊക്കെ അവർ ചിന്തിച്ചു കൂട്ടുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് സൂര്യനെയും ഋതുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും വൃക്ഷലതാദികളെയും ഒക്കെ ആരാധിക്കുവാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രവണത അവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മഴയെയും വിളയെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാത്തരം സാഹചര്യങ്ങളെയും സൃഷ്ടികളെയും ദൈവങ്ങളായി അവർ സങ്കൽപ്പിക്കുവാൻ തുടങ്ങിയത്. ബൈബിളിൽ കൂടുതൽ പൂർണമായി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഒരിക്കലും ദൈവത്തെ അറിയുവാൻ കഴിയുകയുമില്ലായിരുന്നു. ഇയ്യോബ് 11:7 ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ, സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? ദൈവം നമുക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ, ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള ഒരു ബുദ്ധിയും ജ്ഞാനവും മനുഷ്യ മനസ്സുകൾക്ക് ഇല്ല എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ അഗാധമായ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ നമ്മുടെ പരിധിയുള്ള ഈ ബുദ്ധി വച്ച് നമുക്ക് സാധിക്കുമോ? ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ സർവശക്തന്റേതായിട്ടുള്ള അതിരുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കും? തീർച്ചയായും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതിനാൽ പ്രകൃതിയിൽ നിന്ന് മാത്രം പ്രദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൂർണ്ണമായ ഗ്രാഹ്യം നൽകുന്നതിനായി ദൈവം തന്നെ തന്നെ ബൈബിളിലൂടെ തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് നമ്മുടെ ധ്യാന വിധേയമാക്കാം. ബൈബിളിലൂടെ ദൈവം എങ്ങനെയാണ് നമ്മളെ ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ, എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഭാവി അറിയുന്ന ഒരു വ്യക്തി നമ്മളോട് നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പണ്ടേ തന്നെ അല്ലെങ്കിൽ മുന്നമേ തന്നെ നമ്മളെ അറിയിക്കുന്നു. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് പറയുന്നു. ഞാൻ ദൈവമാണ്, എന്നെ പോലെ മറ്റാരുമില്ല. അതിനുള്ള കാരണമെന്താണ്? ആരംഭം മുതൽ അവസാനം വരെ, പുരാതന കാലം മുതൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും എനിക്കറിയാം. അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾ എന്നെ ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവമാണെന്ന് മനസ്സിലാക്കും. ഈ കാര്യം എങ്ങനെയാണ് ദൈവം പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങളിലൂടെ എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ബാബിലോൺ, മേധ്യ, പേർഷ്യ, ഗ്രീസ്, റോം എന്നിങ്ങനെ 4 ലോക സാമ്രാജ്യങ്ങൾ ഒന്നിനെ പിന്തുടർന്ന് വരുമെന്നും അതിൽ 4-ാമത്തേത് ശിഥിലമായ രാജ്യങ്ങളായി വിഭജിക്കപ്പെടുമെന്നും പ്രവചിച്ച ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള പ്രവചനം, അത് ദൈവത്തിൽ നിന്ന് ദാനിയേൽ സ്വീകരിച്ചതാണ്. ദാനിയേൽ 2-ൽ നൽകിയിരിക്കുന്ന ലോക സാമ്രാജ്യങ്ങളുടെ മഹത്തായ രൂപരേഖ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഈ ലോകശക്തിയായി ഒരിക്കലും അല്ലെങ്കിൽ ഈ ലോകശക്തികൾ ഒരിക്കലും വീണ്ടും ഒന്നിക്കാനിടയില്ല എന്ന് പ്രവചിച്ചത് ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ മുൻകൂട്ടി അറിയുന്നതായിട്ടുള്ള ഒരു ദൈവം നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചതാണ്. ഒരു ലോകശക്തിയായി ഒരിക്കലും വീണ്ടും ഈ ലോകം ഒന്നിക്കാനിടയാകുകയില്ല എന്ന് പ്രവചിച്ചതുപോലെ തന്നെ ആ 4 രാജ്യങ്ങളും ചരിത്ര ഘോഷയാത്രയിൽ ഒന്നിനു പുറകെ ഒന്നായി വന്ന് പങ്കെടുത്ത് അവർ ഇല്ലാതെ ആയി. ഇന്ന് ആ പ്രവചനത്തിൻ്റെ ബാക്കി എന്നോണം അവസാനത്തെ രാജ്യങ്ങൾ വിഘടിച്ച് പല രാജ്യങ്ങളായി ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ ആയി മാറിയിരിക്കുന്നു. പ്രിയരെ, ദൈവം സ്നേഹമാണ്. ഈ സ്നേഹവാനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആ പ്രപഞ്ചത്തിൽ ഭൂമിയെ ഒരുക്കി, ആ ഭൂമിയിൽ മനുഷ്യനെന്ന എന്നെയും നിങ്ങളെയും ആക്കി. പാപത്തിൽ വീണുപോയ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുവാൻ കടന്നുവന്ന ഈ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ, ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ അനേക കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ സ്നേഹത്തെ തിരിച്ചറിയാതെ നമ്മൾ പോവുകയാണോ? ദൈവത്തിൽ വിശ്വസിക്കാതെ പോകുന്നത് വിഡ്ഢിത്തമാണെന്ന് ബൈബിൾ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന് സങ്കീർത്തനങ്ങൾ 14 അതിൻ്റെ 1:53-1 വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് രൂപാന്തരം പ്രാപിച്ച ഒരു ജീവിതമാണ്. ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവനെ അന്വേഷിച്ച്, അവനെ കണ്ടെത്തുകയും അവനെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും രൂപാന്തരപ്പെട്ട ജീവിതമാണ്. ദൈവം ജീവിക്കുന്നുവെന്നും ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ അവൻ വസിക്കുന്നുവെന്നും ഈ അനുഭവം അവരെ സംശയാതീതമായി വെളിപ്പെടുത്തി തരുന്നു. പ്രിയ സഹോദര, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് എപ്പോഴും മുട്ടുന്നുണ്ട്. ഈ വാതിൽ തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ബൈബിൾ പറയുന്ന ഒരു വാക്യം വായിച്ചു കൊണ്ടിരുന്ന് ഞാൻ നിർത്തട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടിയിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നിങ്ങൾ ദൈവത്തിനായി തുറക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിൽ നമ്മുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരട്ടെ. അല്പസമയം ഞങ്ങളോടുകൂടെ ആയിരുന്നതുകൊണ്ട് നന്ദി പറയുന്നു.
അങ്ങയെ വെളിപ്പെടുത്തി തരുന്ന, അങ്ങയെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്ന വിവിധ വഴികളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഈ കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ, ചരിത്രങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, പിതാവേ പ്രകൃതിയിൽ ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങയെ കണ്ടെത്തുവാൻ, അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കടന്നു വരണമേ. ഹൃദയം ഞങ്ങൾ അങ്ങേക്കായി തുറക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വരയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ പുതു സൃഷ്ടികളാക്കി അങ്ങ് മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.